بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു അനുഗ്രഹീത കുടുംബത്തെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ച അവന്റെ ബറക്കത്തുകൾ, നഖത്തുകൾ, റഹ്മത്തുകൾ ഏറ്റുവാങ്ങി ഈ ദുനിയാവിൽ ചരിത്രം സൃഷ്ടിച്ച, മഹത്വം പ്രകടിപ്പിച്ച ഒരു കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത കുടുംബത്തെ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു ജനങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിങ്ങൾ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? ഈ ചോദ്യം വിശിഷ്യ യഹൂദരോടാണ്, അവരുടെ അസൂയ മനസ്സിന്റെ വിഷയത്തിൽ. അള്ളാഹു തുറന്നു പറയുന്നത് വലക്കത് ആതൈന ആല ഫിർഔന അൽകിതാബ വൽ ഹിക്മ, വലക്കത് ആതൈന ആല ഇബ്രാഹിം, വലക്കത് ആതൈന ആല ഇബ്രാഹിം അൽകിതാബ വൽ ഹിക്മ, ഇബ്രാഹിമിന്റെ കുടുംബത്തിന് അള്ളാഹു കിതാബും ഹിക്മത്തും നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു അവന്റെ അനുഗ്രഹം അരുളിയവർ വളരെ അധികം ആളുകളാണ്, വളരെയധികം കുടുംബങ്ങളുണ്ട്. പക്ഷെ അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തെയാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ മറ്റുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹ നസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇബ്രാഹിം അലൽ ആലമീൻ. അള്ളാഹു ആദമിനെയും നൂഹിനെയും തെരഞ്ഞെടുത്തു, വആല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. പിന്നെ വആല ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബത്തെ, അലൽ ആലമീൻ, ലോകം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിന്റെ കുടുംബത്തെ, അതേപോലെ ഇമ്രാന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തത്? ആരാണ് ആ കുടുംബം? എന്താണ് അവരുടെ പ്രത്യേകതകൾ? അത് നമ്മൾ അനുസ്മരിക്കുകയും അയ്യുറക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ദുൽഹജ്ജ മാസത്തെ സംബന്ധിച്ചിടത്തോളം ആര് ഇബ്രാഹിമിന്റെ ചരിത്രം വിശിഷ്യ നമ്മൾ അയ്യുറക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ മുസ്ലിം. നിങ്ങൾ വിശിഷ്യ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തെയും പ്രത്യേകം പരിഗണിക്കുന്നവരും അനുസ്മരിക്കുന്നവരുമാണ്. നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്ന സലാത്തിൽ വിശിഷ്യ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന സലാത്ത് എല്ലാ സലാത്തിന്റെ പേര് അസലാത്തിൽ ഇബ്രാഹിമിയായതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്തുകൊണ്ടാണ് പ്രസ്തുത സലാത്ത്. അതിൽ നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും സലാത്ത് നിർവഹിച്ചത് അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു ഇബ്രാഹിമിനും കുടുംബത്തിനും വർഷിച്ചത് അനുസ്മരിക്കുകയാണ്. ആ സലാത്ത് പോലുള്ള സലാത്ത്, ആ ബർക്കത്ത് പോലുള്ള ബർക്കത്ത്, അത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയിലും കുടുംബത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുവാനാണ് നമ്മൾ അള്ളാഹുവിനോട് സലാത്തിൽ തേടുന്നത്. എന്തുകൊണ്ട് ഈ ഒരു കടപ്പാടും ഈ ഒരു ബന്ധവും ഇബ്രാഹിം നബിയോടും ഇബ്രാഹിം നബിയുടെ കുടുംബത്തോടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഒരു കാലം ഹദീസ് ഗ്രന്ഥങ്ങളുള്ള വിശദീകരണങ്ങളിൽ വിവരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. നമുക്കറിയാം നമ്മളെല്ലാ നബിമാരോടും കടപ്പെട്ടവരും എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നവരുമാണ്. നമ്മുടെ പത്രം തന്നെ ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ ഒരാൾക്കിടയിലും നമുക്കെന്തില്ല, വേർതിരിവില്ല. എല്ലാവരെയും നമ്മൾ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും അവരുടെ സന്ദേശങ്ങളെ ശരിവെക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം. ഏതെങ്കിലും ഒരു പ്രവാചകനെ കളവാക്കിയാൽ അവർ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ്. എന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഒരു പ്രത്യേക പരിഗണന, കുടുംബത്തിന് ഒരു പ്രത്യേക പരിഗണന, അതെന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം, അതിന് പണ്ഡിതന്മാർ നൽകിയ ഒരു വിവരണം ഇപ്രകാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മിഅ്റാജും അതേപോലെ ഇസ്രാഉം നടത്തിയ ആ സന്ദർഭത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയ മുർസലീങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് ഒരുമിച്ച് കൂട്ടിക്കൊടുത്ത്? അൽ മസ്ജിദുൽ അഖ്സ പള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭവനത്തെ യഹൂദന്മാരുടെ മലിനാസ്ത്രങ്ങൾ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ആ മണ്ണിൽ ഒരു സുജൂദിനുള്ള അവസരമായി നമ്മളെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാ പ്രയാണം നടത്തി. ആ നിശാ പ്രയാണത്തിൽ തിരുദൂതർ മസ്ജിദുൽ അഖ്സ പള്ളിയിൽ എത്തിയപ്പോൾ കവി അഹമ്മദ് ഷൗക്കി പാടിയതുപോലെ അള്ളാഹു നിങ്ങളെയും കൊണ്ട് ഇസ്രാഇൽ നടത്തി. ഒരു രാത്രി അന്ന് മസ്ജിദുൽ അഖ്സയിൽ മലക്കുകളുണ്ട്, മുർസലീങ്ങളുണ്ട്. മുർസലീങ്ങൾ അവരുടെ കാലുകളിൽ വന്ന് നിൽക്കുന്നവരായിട്ടാണ് മസ്ജിദുൽ അഖ്സയിൽ അന്നുണ്ടായത്. എന്നിട്ടോ ലമ്മാ റഔക ബിഹി ഇൽതഫു ബിസയ്യിദിഹിം, താങ്കളെ മസ്ജിദുൽ അഖ്സയിൽ നബിമാർ കണ്ടപ്പോൾ തങ്ങളുടെ സയ്യിദിന്റെ ചുറ്റും അവർ ഒത്തുകൂടി. എങ്ങനെ? കശ്ഹുഹു ബിൽ ബദ്രി ഔ കൽജുന്ദി ബിൽ അലമി, ഒരു കൊടിക്കൂറക്ക് ചുറ്റും സൈന്യങ്ങൾ നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചന്ദ്രനിൽ ചുറ്റും ഉൽക്കകൾ നിൽക്കുന്നത് പോലെ അവർ താങ്കൾക്ക് ചുറ്റും ഒത്തുകൂടി എന്നാണ്. എന്നിട്ടോ സല്ലമ റഅക മിൻഹും കുല്ലു ദീ ഖദരി വമയ ഫസ്ബി ഹബീബില്ലാഹി യത്തമി, എല്ലാ നബിമാരും താങ്കളുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം ലഭിക്കുന്നവൻ മഹാഭാഗ്യം, ഭാഗ്യവാനം. ഇത് അഹമ്മദ് ഷൗക്കി ആ പ്രയാണ നിശാപ്രയാണത്തെ കുറിച്ച് പാടിയ കവിതകൾ. പറഞ്ഞു വരുന്നത് എല്ലാ നബിമാരെയും ആര് കണ്ടിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ കണ്ടിട്ടുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞ് മിഅ്റാജ് നടത്തിയപ്പോൾ മിഅ്റാജിൽ ഓരോ ആകാശങ്ങളിലും നബിമാരെ കണ്ടിട്ടുണ്ട്. നബിമാരെ കണ്ടിട്ടുണ്ട് ഇസ്രായേൽ മിഅ്റാജിൽ അംബിയാ മുർസലീങ്ങളെ കണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി സംസാരിച്ച്, അവർ ഇസ്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സംസാരിച്ച്. പക്ഷേ ആ വിശുദ്ധ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. മുഹമ്മദെ, താങ്കളുടെ ഉമ്മത്തികൾക്ക് എന്റെ സലാം പറയണം. വാഖ്ബിർഹും ബിഅന്ന ജന്നത ഖൈറാൻ. ഉമ്മത്തികളോട് പറയണം സ്വർഗം വിശാലമാണ്. വാന്ന ഖിറാസഹ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. സ്വർഗത്തിൽ അതിന്റെ വിശാലതയിൽ വിളയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലട്ടെ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്ലാത്തിൽ മതങ്ങളോട് പറഞ്ഞതിൽ ഏതാനും ആശയങ്ങൾ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സലാമോദി അയച്ചു. ആരിലൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള നമ്മുടെ കൂറും അതിൽ അദ്ദേഹത്തോടുള്ളതായ ആ പ്രത്യുപകാര മനസ്ഥിതിയും അത് സലാത്തുൽ ഇബ്രാഹിമിയിലൂടെ നമ്മൾ തുടർത്തണം. അത് അന്ത്യനാൾ വരേക്കും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തുടരുകയും ചെയ്യും. പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം, അവരോട് നമുക്കുള്ള ഒരു പ്രത്യേക ബന്ധം, അത് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് തെളിഞ്ഞു കാണാനാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ആരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം ആര് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാർ സാറയും ഹാജറുമാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ ഇസ്മാഈലും ഇസ്ഹാഖുമാണ്. പിന്നീട് അവരുടെ സന്താന പരമ്പരകളുമാണ്, അവരുടെ സന്താന പരമ്പരകളുമാണ്. ആര് ഇബ്രാഹിമി പ്രഥമനും പ്രമുഖനും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള വിശേഷണങ്ങൾ, വർണ്ണനകൾ അത് ഈ വേദിയെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്രമാത്രം എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമി ഇസ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു സമൂഹമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഒരു സമൂഹം ചെയ്യേണ്ടുന്ന സൽപ്രവൃത്തികൾക്കെല്ലാം ചെയ്ത് മാതൃകയായ വ്യക്തിത്വം. അതേപോലെ ഭക്തൻ, അദ്ദേഹം ബഹുവിശ്വാസിയായിരുന്നില്ല, അള്ളാഹുവിന് നന്ദി കാണിച്ചിരുന്ന ദാസൻ, അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു തുടങ്ങി അദ്ദേഹത്തിന് പറയപ്പെട്ട ഗുണഗണങ്ങൾ. ഇബ്രാഹിം അല്ലദി വഫ, എല്ലാ വാക്കുകളും കരാറുകളും യഥാവിധം പൂർത്തീകരിച്ച ഇബ്രാഹിം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു, ആ പരീക്ഷണങ്ങളിലെല്ലാം അത് കൃത്യമായി പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ മാതൃകകൾ നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളതിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ പേടിയും അള്ളാഹുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭയവുമാണ്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ശഫാഅത്തുമായി ബന്ധപ്പെട്ട് ശഫാഅത്തിന്റെ ഹദീസ് മനസ്സിലാക്കുമ്പോൾ അന്ത്യനാളിൽ മനുഷ്യർ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കൊടിയ ചൂടിൽ വിയർപ്പിൽ മനുഷ്യർ കൂടി പ്രയാസപ്പെടുമ്പോൾ വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ, ഷഫാഅത്ത് നിർവഹിക്കുവാൻ മനുഷ്യർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്ന, അതുപോലെ നൂഹ് നബിയെ കാണുന്ന ഒക്കെ ചരിത്രം നമ്മൾ ഹദീസിൽ വായിക്കും. അല്ല, ആ സംഭവങ്ങൾ, വിഷയങ്ങൾ നമ്മൾ ഹദീസുകളിൽ വായിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ജനങ്ങൾ അള്ളാഹുവോട് ശുപാർശ നിർവഹിക്കുവാൻ ശഫാഅത്ത് നടത്തുവാൻ പോകുന്ന ആ ഭാഗമായിരിക്കണം. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ പറയണം, അള്ളാഹു ഞങ്ങളെ വിചാരണക്കെടുക്കാൻ. ഇതാണ് മനുഷ്യകുലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അപേക്ഷിക്കുക. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, എന്റെ ജീവിതത്തിൽ മൂന്ന് കളവുകൾ വന്നു പോയിട്ടുണ്ട്. അത് കാരണത്താൽ ഞാൻ തികഞ്ഞ പേടിയിലാണ്, തികഞ്ഞ പേടിയിലാണ്. അതുകൊണ്ട് ഈ സഹഭൂമിയിൽ അറിയി ഞാനല്ലാത്തവരുടെ അടുക്കൽ പോയിട്ട് ശുപാർശക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടോളി എന്നാണ് ആര് പറയാൻ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. ചില റിപ്പോർട്ടുകളിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും, ഇവിടെ മൂന്ന് കളവുകൾ എന്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിറഞ്ഞ പേടിയിലാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ വെച്ച്? മഹ്ഷറിൽ വെച്ച് പറയുക എന്നുള്ളതാണ് മനുഷ്യരോട്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായ ആ കെതിരുകൾ, കളവുകൾ എന്താണ്? അത് അക്ഷരാർത്ഥത്തിൽ കളവുകളല്ല, എന്തെങ്കിലും സ്വാർത്ഥത നേടുവാനോ മറ്റൊരാൾക്കൊരു ദ്രോഹം വരുത്തുവാനോ പറഞ്ഞ കളവുമല്ല. പിന്നെയോ ആ കളവുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ രണ്ടെണ്ണം അള്ളാഹുവിന് വേണ്ടിയ, ഒന്ന് സാറയുടെ വിഷയത്തിൽ പറഞ്ഞ കളവാണ് എന്ന്. എന്താണ് പറഞ്ഞ കളവുകൾ? ഒന്ന്, അദ്ദേഹത്തെ ബഹുദൈവ വിശ്വാസികൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് അവരുടെ ആഘോഷത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ സത്യം വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ അവരുടെ ആ മുറകൾക്ക് പോകാതിരിക്കുവാൻ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ സത്യം ഞാൻ രോഗിയാണ്. അത് അദ്ദേഹം എന്തെങ്കിലും സ്വാർത്ഥത നേടാനല്ല, ഒരാൾക്കൊരു നിലനിൽക്കാൻ അദ്ദേഹം പറഞ്ഞതല്ല. പ്രത്യേക ആദർശ സംരക്ഷണാർത്ഥം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗം മാത്രം. രണ്ടാമത്തേത്, അദ്ദേഹം വിഗ്രഹങ്ങൾ ഉടച്ച് കോടാലി വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ചാർത്തി. അങ്ങനെ ആരാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങൾ ഉടച്ചതെന്ന് ആ മുക്തിന്മാരായ ആളുകൾ ചോദിച്ചപ്പോൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചപ്പോൾ, ഈ വലിയ വിഗ്രഹമാണ് അത് ചെയ്തിട്ടുള്ളത് കോടാലി എന്റെ കഴുത്തിലുള്ളത്, അതുകൊണ്ട് ചെറിയ വിഗ്രഹങ്ങൾ ഉടച്ചത് ഈ വലിയ വിഗ്രഹമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ കളവെന്ന് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ എന്തെങ്കിലും സ്വാർത്ഥത സംരക്ഷിക്കുവാനോ എന്തെങ്കിലും ലക്ഷ്യം നേടാനോ അല്ല, പ്രത്യേക അള്ളാഹുവിന്റെ ദീൻ ഉന്നതമാകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമാണ്. മൂന്നാമത്തേത് സാറ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കും ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്കും പാരായണം നടത്തി. ഒക്കെ ഹിജ്റയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പാരായണം. ആ ഹിജ്റയിൽ ഈജിപ്തിലെത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഭാര്യ സാറയും ഒരു നാട്ടിലെത്തിയ ആ നാട്ടിൽ ഒരു അക്രമിയായ ഭരണാധികാരി, ആ അക്രമിയായ ഭരണാധികാരി അയാൾ കാണുക വിവരം നൽകുകയാണ്, നമ്മുടെ നാട്ടിൽ ഒരു പരദേശി വന്നിരിക്കുന്നു, അയാളോടൊത്തൊരു സ്ത്രീയുമുണ്ട്, ആ സ്ത്രീ മിൻ അഹ്സനി നാസ് എന്നാണ്, ജനങ്ങളിൽ ഏറ്റവും സുന്ദരിയാണ് എന്നാണ് പറഞ്ഞത്. ജനങ്ങളിൽ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയെയും കൊണ്ടൊരാൾ വന്നിരിക്കുന്നു എന്നാണ് ആ ദുഷ്ടനായ ഭരണാധികാരിക്ക് ആളുകൾ കൊടുത്ത വിവരം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കണം ഈ ദുഷ്ടരാജാവ്, ആരാണ് നീ ആ പെണ്ണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭരണാധികാരിയോട് പറയണം, എന്റെ സഹോദരിയാണ് എന്ന്, എന്റെ സഹോദരിയാണ് അത് എന്നാണ് പറഞ്ഞത്. ഭാര്യ എന്ന് പറഞ്ഞില്ല, കാരണം ആ ഭരണാധികാരിയുടെ ദുഷ്ടനാക്ക് തന്റെ തന്നെ പ്രയോഗം നിൽക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ എന്നാലും അയാൾ സാറയെ വിളിച്ച്, സാറയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കയ്യൊന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുഷ്ടനെ അവിടെ ഒതുക്കി, അയാൾക്ക് അടങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ സാറയോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവോട് പ്രാർത്ഥിക്കൂ, എന്നെ എനിക്കൊരു മോചനം നൽകാൻ, ഞാൻ നിന്നെ ദ്രോഹിക്കൂല. സാറ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അയാൾ മോചിതനായി. വീണ്ടും അയാളെ ശ്രമിച്ചപ്പോൾ വീണ്ടും അള്ളാഹു അദ്ദേഹത്തെ അയാളെ ഒതുക്കി. അങ്ങനെ വീണ്ടും അയാൾ കേറി പറഞ്ഞു, സാറ അലൈഹി സ്വലാം അവരുടെ നല്ല മനസ്സിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അയാൾ മോചിതനായി. ആ ദുഷ്ടഭരണാധികാരി പറഞ്ഞത് നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നത് ഒരു ഇൻസാനെയാണോ അതല്ല ഷെയ്ത്താനെയാണോ എന്ന്. പക്ഷേ സാറയ്ക്ക് മതിപ്പ് തോന്നിയ ആ ഭരണാധികാരി ഹാജർ എന്ന കൊട്ടാരത്തിലെ വൃത്തി അല്ലെങ്കിൽ അയാളുടെ മകളെ സാറയ്ക്ക് ഒരു ഹാദിമായി ഹാദിമത്തായി നൽകുകയും സമ്മാനിക്കുകയുണ്ടായി. ഇവിടെ സാറ ഹാജറിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരം കഴിഞ്ഞപ്പോൾ സാറയോട് പറഞ്ഞു, സാറ നീ ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് നീ എന്റെ സഹോദരി എന്നാണ്. നീ ഒരിക്കലും എന്നെ കളവാക്കല്ലേ, ഭൂമിക്കുപരി ആദർശത്തിൽ എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ നീ സഹോദരിയാണ് ആദർശ സഹോദരിയാണ് എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഇതാണ് മൂന്നാമത്തെ കളവ്. ഇതൊരിക്കലും അക്ഷരാർത്ഥത്തിൽ കളവല്ല, ഒരു സ്വാതന്ത്ര്യം നേടുവാൻ പ്രയോഗിച്ചതല്ല, ഒക്കെ ദീനിനു വേണ്ടി ആദർശത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയോഗിച്ച കേവല പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഈ കെതിവിന് മാരീ എന്നാണ് പ്രയോഗിക്കുക. ഇത് അക്ഷരാർത്ഥത്തിൽ എന്തല്ല, കളവല്ല. ഇവിടെ നമ്മുടെ വിഷയം ഈ മൂന്ന് പ്രയോഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുനിയാവിൽ വെച്ച് പ്രയോഗിച്ചു. അതിന്റെ വിഷയത്തിൽ അദ്ദേഹം ആഹ്ലാദത്തിൽ ഭയങ്കരം പേടിയാണ്, പറച്ചോടെ എങ്ങനെ ഞാൻ മീറ്റ് ചെയ്യും, കണ്ടുമുട്ടും എന്ന ഭയപ്പാടിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾക്ക് ശുപാർശ പറയാൻ എനിക്കാവില്ല, നിങ്ങൾ ഞാനല്ലാത്ത ഒരാളെ തേടിപ്പോയിക്കോളി എന്നാണ് ഞാൻ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ആ ആദർശ നിഷ്ഠ, അത് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും വിധമാണ് ഇത്തരം തിരുമൊഴികളുള്ളത്. ആര് ഇബ്രാഹിമിൽ സാറയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സാറ ദമ്പതികൾ അവർ ഇവിടെ ജീവിച്ചു. ഏറ്റവും കൂടുതൽ പ്രബോധന മേഖലയിൽ ഭൗതിക ലോകം ചുറ്റി സഞ്ചരിച്ച വ്യക്തി അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതുകൊണ്ടാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അറിയുന്നത്. ഇബ്രാഹിം എന്ന പേര് തന്നെ ആറോളം രീതിയിൽ അതിന് ഉച്ചാരണമുണ്ട്. ഇബ്രാഹിം, അബ്രഹാം, അബ്രാഹിം തുടങ്ങി പല ഉച്ചാരണങ്ങൾ ആ പേരിന് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അത് അദ്ദേഹം പ്രബോധന മേഖലയിൽ സഞ്ചരിക്കുകയും കുറെ നാടുകൾ അദ്ദേഹം ദൈവത്തുമായിട്ട് നടക്കുകയും ചെയ്തു എന്നത് കാരണത്താലാണ്. ഈ യാത്രകളിലെല്ലാം സാറ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു തിരുമൊഴിയിൽ ഈ ദമ്പതികളെ കുറിച്ചുള്ള പരാമർശം ഇപ്രകാരമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫ്ഫാലുൽ മുസ്ലിമീൻ ഫീ ജബലിൽ ഫിൽ ജന്ന യഖ്ഫുലുഹും ഇബ്രാഹിം മുസ വസാറ ഹത്ത യദ്ഫഅനിഹിം ഇല ആബാഇഹിം യൗമൽ ഖിയാമ. അഫ്ഫാലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കുട്ടികൾ, അതായത് മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് മരണപ്പെടുന്ന കുട്ടികൾ, അവർ സ്വർഗത്തിൽ ഒരു പർവ്വതത്തിലാണ്, സ്വർഗത്തിൽ അവർ ഒരു പർവ്വതത്തിലായിരിക്കും. യഖ്ഫുലുഹും ഇബ്രാഹിം വസാറ അവരുടെ കഫാല സംരക്ഷണം അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കും സാറ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കുമായിരിക്കും. കുട്ടികളെ സംരക്ഷിക്കുന്ന ചുമതല സ്വർഗത്തിൽ അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കും സാറക്കുമാണ്. ഈ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾക്ക് അന്ത്യനാളിൽ അവർ കൈമാറുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. അത് അറിയിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്വമാണ്, സാറ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്വം. ആ മഹതിയെ കുറിച്ച് ഇവിടെ കൂടുതൽ നമ്മൾ അനുസ്മരിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ആദരിച്ച് ബഹുമാനിച്ച് മലക്കുകളിലൂടെ അവർക്ക് നൽകിയ ഒരു സന്ദേശം, സലാം റഹ്മത്തുല്ലാഹി അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, അത് സാറയോട് മലക്കുകളുടെ തഹിയത്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥനയുമാണ്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ നിങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, നിങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ഉണ്ടാകട്ടെ. എപ്പോഴാണ് മലക്കുകൾ സാറയെ ഇതുകൊണ്ട് ആശംസിച്ചത്? മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നു. ആ സന്ദർഭത്തിൽ സാറ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അരികിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞെന്നുള്ള സുവിശേഷം അറിയിച്ചപ്പോൾ മഹദി സാറ അവര് പറയാണ്, അത് അത്ഭുതത്തിൽ ഒരു പ്രയോഗമാണ്. ആ അരി ഞാൻ പ്രസവിക്കുകയോ ആയുസ് ഞാനൊരു വൃദ്ധയായിരിക്കാൻ പൈസായിരുന്നു അവർക്ക്. വഹാദാതായിഷേഖായിന്റെ ഭർത്താവ് വൃദ്ധനാണ്, ഭർത്താവ് വൃദ്ധനാണ്, ഞാനും വൃദ്ധയാണ്. ഇനി ഞാൻ പ്രസവിക്കുകയോ ഇല്ലാതെ ഷെയ്ഖ് അജീബ് ഇതൊരു മഹാത്ഭുതം തന്നെ എന്ന് പറഞ്ഞ് സാറ അലൈഹി സ്സലാം ആ സന്തോഷ വാർത്ത അറിയിച്ച മലക്കുകളോട് പ്രതികരിക്കട്ടെ. ആ മലക്കുകൾ പറയുന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതിൽ നീ നാം ആശ്ചര്യപ്പെടുകയാണോ? റഹ്മത്തുല്ലാഹി അലൈഹി റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈഹി അഹ്ലൽ ബൈത്ത്. അപ്പോഴാണ് പറഞ്ഞത് വീട്ടുകാരെ നിങ്ങളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ നോക്കൂ നിങ്ങൾ ആരാണ് സാറ? മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് മലക്കുകൾ വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുഞ്ഞുണ്ടാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. ആ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഇബ്രാഹിമിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത മലക്കുകൾ കൈമാറി വാർദ്ധക്യത്തിൽ അങ്ങേയറ്റത്തെത്തി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. സാറയുടെയും അവസ്ഥ ഇപ്രകാരമാണ്. വാർദ്ധക്യം മാത്രമല്ല മറ്റൊരു വിഷയം കൂടി അവർക്ക് പ്രശ്നമായിട്ടുണ്ട്. അതെന്താ? അവർ വന്ധ്യയാണ്, വന്ധ്യയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത വന്നപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മുന്നോട്ട് വന്നതാണ്. ആരായി ഭാര്യ? റമി സാറ അലൈഹി സ്വലാം സാർ. ഫീ സർറതി അവർ സന്തോഷാധിക്യത്താൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടാണ് അവർ വന്നത്. സന്തോഷത്താൽ അവർ അവരുടെ മുഖത്ത് അടിച്ചു പോയത്. വഹാലവര് പറയുന്ന അജൂസുനാക്കി കിളവിയാണ്, വന്ധ്യയാണ്. അങ്ങനെയുള്ള എനിക്കൊരു കുഞ്ഞുണ്ടായി. അതാണ് അവരുടെ ആ അത്ഭുതത്തിന്റെ പിന്നിൽ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നമ അംറുഹു ഇലാ അറാദശയൻ അയ്യഖൂലലഹു കുൻ ഫയകുൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകും എന്ന് പറയേണ്ട കാര്യം അത് ഉണ്ടാകും. മുഖ്യമായിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ ദർബാറിന് മുമ്പിൽ മുട്ടുകുത്തി അള്ളാഹുവിന്റെ കാരുണ്യ കവാടത്തെ നമ്മൾ മുട്ടിപ്പിറന്നാൽ ആ അള്ളാഹുവിൽ നിന്ന് അരുളപ്പെടുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു എണ്ണവും വണ്ണം ഉണ്ടാവില്ല. അത് സാറയിൽ ഇബ്രാഹിമിന്റെ കുടുംബത്തിൽ വർഷിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖ് എന്ന കുഞ്ഞിനെ നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖിലൂടെ യഅഖൂബിനെ നൽകി. പ്രവാചകന്മാരുടെ ശൃംഖല തന്നെയാണ് പിന്നീട് ആ ദമ്പതികളുടെ സന്താനങ്ങളിൽ പിൽക്കാലത്തുണ്ടാവേണ്ട. സാറ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിമിനെ പിന്തുടർന്ന് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ. ഹാജിറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ നബി കുടുംബത്തിലേക്ക് സാറ ഒരു മെമ്പറായി എന്നാണ്, സാറ ഹാജർ മെമ്പറായി എന്നാണ്. സാറയ്ക്ക് നൽകിയ ഹാദിമത്താണ്, സമ്മാനമാണ്, ഹദിയയാണ് ഹാജർ. പക്ഷേ സാറ ഹാജറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമ്മാനിക്കുകയും അങ്ങനെ ജീവിത സഖിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെ സ്വീകരിക്കുകയും അങ്ങനെ ആ ബന്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഹലീമായ ഒരു കുഞ്ഞിനെ അഥവാ ഇസ്മായിലിനെ സമ്മാനിക്കുകയാണ്. ഹാജറിന്റെ ജീവിതവും നമുക്ക് ഏറെ പാഠങ്ങൾ നൽകുന്ന ഒരു ജീവിതമാണ്. അതിൽ ഒരു ഭാഗം ഇവിടെ അനുസ്മരിക്കുവാനുള്ളത് മനുഷ്യർ അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായാൽ അള്ളാഹുവിൽ നിന്ന് നേടേണ്ടത് എങ്ങനെ നേടണം, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് കാംക്ഷിക്കേണ്ടത് എങ്ങനെ കാംക്ഷിക്കണം എന്നതിൽ തികഞ്ഞ പാഠം നൽകുന്ന മഹതിയാണ് നമുക്ക് ഹാജർ അലൈഹി സ്സലാം. നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. മക്ക അന്ന് തീർത്തും ജനശൂന്യമാണ്, വിജനമാണ്, മൂഢമായ കരിമ്പാറകളല്ലാതെ അന്ന് മക്കയിലൊന്നും ഉണ്ടായിരുന്നില്ല. കഅബത്തിന്റെ സ്ഥാനം അവിടെ ഉണ്ട് എന്നല്ലാതെ ഒരു എടുപ്പ് പോലുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന് മക്കയിൽ. അവിടെ കൊണ്ടുപോയി ഹാജറിനെയും കുഞ്ഞിനെയും ആക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പലതവണ വിളിക്കുമ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ നീണ്ട കാൽവെപ്പുകളിൽ ഫലസ്തീനെ ലക്ഷ്യമാക്കി പോകാൻ കുഞ്ഞുങ്ങളും കുഞ്ഞും ഭാര്യയും കണ്ണിൽ നിന്ന് മറഞ്ഞതിൽ പിന്നെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഇന്നി അസ്കർതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ എന്ന് പറയുന്ന ദുആ തന്നെ നിർവഹിക്കുന്നത്. ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും ഇവിടെയാക്കിയിട്ടുള്ള ആ നീണ്ട കാലത്തിൽ പോക്കിൽ ഹാജർ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ചാണോ ഞങ്ങളിവിടെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത് എന്ന്. അതിന് മാത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രതികരിച്ചത് ഞാൻ അതെ എന്ന്. അപ്പോൾ ആ മഹദി എന്ന് പറഞ്ഞത് ഇതെല്ലാം യുദ്ധീയവും എങ്കിൽ ഇപ്പോൾ ആ അള്ളാഹു ഞങ്ങളെ കയ്യൊഴിക്കൂല എന്നാണ്, ഞങ്ങൾ അള്ളാഹു പാഴാക്കൂല കയ്യൊഴിക്കൂല എന്ന് പറഞ്ഞാണ് അവർ ഭർത്താവിനെ യാത്രയാക്കിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോയി ഹാജറും ഇസ്മായിലും ശേഷിച്ചു. വിഭവം തീർന്നു, വെള്ളം കഴിഞ്ഞു. കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി കഴിയുമ്പോൾ വെള്ളം അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഒരു മഹദി ആ വിജനതയിൽ ഏകാഗ്രതയിൽ മൂകതയിൽ കരിമ്പാലഘട്ടങ്ങൾക്കുള്ളിൽ വെള്ളം കരിയാണ്. അവർക്കറിയാം അള്ളാഹു അവരെ കയ്യൊഴിക്കില്ല എന്നുള്ളത്. പഠിച്ചവനോട് തരിയാൽ പഠിച്ചവൻ തരുമെന്നറിയാം. പക്ഷേങ്കിലും വെള്ളത്തിന് ആവശ്യമായി വന്നപ്പോൾ അവർ സഫ മലയിലേക്ക് കയറി ഓടുകയാണ്. അവിടെ വെള്ളം അന്വേഷിക്കൽ ആളെ നോക്കൽ ഇല്ല എന്ന് കണ്ടപ്പോൾ മലയിറങ്ങി വീണ്ടും ഓടി മറവയിലേക്ക് കയറി നടക്കുകയാണ്. മറവയിൽ അന്വേഷിക്കുകയാണ്. വെള്ളം തേടി ഹാജർ ആ മലകളെ ഏഴ് പ്രാവശ്യം കയറി ഇറങ്ങിയതിന് പിന്നെയാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് അള്ളാഹുവിൽ ആശ്രിതയായി അള്ളാഹുവിനോട് തേടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കായി സംസമിലെ ഒഴുകി. ഇവിടെ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൽ നിന്നൊരു കാര്യം സിദ്ധിക്കുവാൻ ഒരു മനുഷ്യൻ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ മുറാദുകൾ നേടുവാൻ ഒരു മനുഷ്യൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തതിന് ശേഷമാണ് അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടത് വരമേൽപ്പിക്കേണ്ടത് എന്നുള്ള പാഠം അത് ഹാജർ നമ്മളോട് പറയുകയാണ്. മഹദി ഹാജറുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിഷയങ്ങൾ അച്ചരിത്രത്തിൽ നമുക്ക് ഏറെ വായിക്കുവാനുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെല്ലാം ആലി ഇബ്രാഹിമിൽ പ്രധാനികളും മുമ്പന്മാരുമാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കരാർ സത്യസന്ധമായി പുലർത്തുന്നവൻ, അദ്ദേഹം റസൂലായിരുന്നു, നബിയായിരുന്നു, കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു ഇസ്മായിൽ. വക്കാന ഇൻദ റബ്ബിഹി മർദിയ, റബ്ബിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് പാത്രീഭൂതനായ വ്യക്തിത്വമായിരുന്നു ഇസ്മായിൽ. അത് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ അവർ വിശദീകരിച്ച ഒരു ഭാഗം എന്തുകൊണ്ട് ഇസ്മായിൽ റബ്ബിന്റെ പ്രീതിക്ക് പാത്രീഭൂതനായി എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ദീനിലയും ധർമ്മനിലയും പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിലുള്ളതായ സജീവ താല്പര്യമാണ്. ഇതിലിഷ്ടാനില്ല. പക്ഷെ ഒരു പ്രത്യേക വിഷയം, അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ മാതാപിതാക്കളുടെ പ്രീതി നേടിയിരുന്നു എന്നുള്ളതാണ്. ഈ വമ്മാലിനെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ പ്രീതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ ഉമ്മ ഹാജറിന്റെയും പ്രീതി നേടിയ മഹാനായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ അത്ഭുതപൂർവ്വം ഇല്ലാത്ത വ്യക്തിത്വമാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മാപ്പ വിളിച്ചിട്ട് മകനെ നിന്നെ അറക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതപൂർവ്വം സങ്കോചമോ വിഭീഷണമോ അലസതയോ അലംഭാവമോ ഇല്ലാതെ പറഞ്ഞത് ഞാൻ അബദ്ധി മാത്രമാണ് ഉപ്പ, എന്റെ ഉപ്പ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടുള്ളതായി പിതാവിന്റെ മനസ്സിനെ കുളിർപ്പിച്ചു, മനസ്സിനെ തണുപ്പിച്ചു ഇസ്മായിൽ മാതൃകയായി. എത്രമാത്രം എന്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ ചെന്നൈയിൽ ചരിച്ച് കിടത്തിയത്? മലർത്തി കിടത്തി മകനെ അറക്കുമ്പോൾ ഒരു പിതാവാണ് കത്തി വെക്കുന്നത് മകന്റെ കഴുത്തിൽ. അതുകൊണ്ട് ഉപ്രായിയുടെ മനസ്സിൽ എന്നെ അറുക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകേണ്ട എന്ന് ഇസ്മായിൽ മനസ്സിലാക്കി തുടർന്നതാണ് വാപ്പായനെ ചെരിച്ചു കിടത്താൻ മുഖം കണ്ടറക്കണ്ട എന്നർത്ഥത്തിൽ. അത്രമാത്രം അവിടെ പോലും ആ ഒരു പിതാവിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ ആശ്വാസം പകർന്നുകൊണ്ടുള്ള ഒരു വർദ്ധനം അതായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ രീവ അള്ളാഹുവിൽ നേടിയ മഹാനായിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖുമായി ബന്ധപ്പെട്ടു. ഇതേപോലെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ഹാഖിനെ കുറിച്ച് പറഞ്ഞത് وَبَشَّرْنَاهُ بِإِسْحَاقَ نَبِيًّا مِنَ الصَّالِحِينَ وَبَشَّرْنَاهُ بِإِسْحَاقَ إِبْرَاهِيمَ إِنَّ إِسْحَاقَ لَكُنُونَ لَنَا سَنَوَاتٍ وَأَطَارِيجُ أَرَى إِسْحَاقَ نَبِيًّا مِنَ الصَّالِحِينَ صَالِحِينَ وَلِنَبِي أَنَا أَدَيْتُ لِمِسَاشَنَا أَلَيْكُمْ اللَّهُ سُبْحَانَهُ وَتَعَالَى بَيْنَ وَرَحْمَةٍ عَلَيْهِ وَعَلَى إِسْحَاقَ إِبْرَاهِيمَ إِسْحَاقَ نَام അനുഗ്രഹം വരളി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇസ്ഹാഖിന്റെ സന്താന പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല യാക്കൂബിനെ നൽകി, യാക്കൂബിന് ശേഷം അതേപോലെ യൂസുഫ് തുടങ്ങി നബിമാരുടെ ശൃംഖല അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബത്തിൽ കുത്തുബുകൾ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു, നബിമാരെ നിയോഗിച്ചു, അല്ലാഹു അവരിൽ ഹിക്മത്ത് അരുളുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ നമ്മൾ നേരെ വായിക്കുകയാണ്. ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നബിമാരിൽ അവസാനത്തെ കണ്ണിയും അഷ്റഫുൽ ഖൽഖുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നിയോഗിച്ചു. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലോകാനുഗ്രഹ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനെയും അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു. ആൽ ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു മഹാത്ഭുതമാണ്. അതിൽ നമുക്ക് പഠിക്കുവാൻ, നമുക്ക് അറിയുവാൻ കുറെ പാഠങ്ങളും അതേപോലെ തന്നെ കുറെ വിഷയങ്ങളുമുണ്ട്. ഇവിടെ ഒരു കുറഞ്ഞ സമയം നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് നീക്കിവെക്കാനുള്ളത് കൊണ്ടാണ് ഈ വിഷയം വളരെ പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. ഇൻഷാള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആൽ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുടുംബം, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഒരു നീണ്ട വിഷയമാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആയിക്കുക. അള്ളാഹു അവരെ അനുഗ്രഹിച്ചതുപോലെ, അവരെ അനുഗ്രഹശിസ്സുകൾ അവരെ അവതരിപ്പിച്ചതുപോലെ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ച് അള്ളാഹു സ്വന്തം ഇഹത്തിലും പരത്തിലും അവന്റെ ഭാഗ്യം അള്ളാഹു കടാക്ഷിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുവാൻ മേലായവർക്ക് സുഖാനുള്ള നമ്മളെല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൊഫീലേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഇതിലെ ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലം നൽകുമാറാവട്ടെ. അള്ളാഹു സുഖാനു വതആല അവരുടെ മഹത്തായ മഹമായ ഫളിനാസ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ റബ്ബിന്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരൻ ഷിയാസിന്റെ പിതാവ് ഇന്നലെ രാവിലെ മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പിതാവിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തെ പ്രീതിപ്പെട്ടുകൊണ്ട് ആചരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം എത്തിപ്പെട്ട കഥകളും അവര് സ്വർഗീയ ആരംഭമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പിതാവിന്റെ പാർശ്വങ്ങളിൽ അള്ളാഹു അവരുടെ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പിതാവിനെ നഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരനും അദ്ദേഹത്തിന്റെ പിന്തുണകൾക്കും അള്ളാഹു ഹൃദയ വിശാലം നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ഏറ്റവും മുസ്ലിമത്തിൽ അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. ഇബ്രാഹിം വആല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൽ മജീദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.